2024 April 21 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് അശ്വിൻ. രാജീവ് ചന്ദ്രശേഖർ, ലക്ഷ്യം വികസിത തിരുവനന്തപുരം. എഴുതിയത് PH സനൽകുമാർ. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. വോട്ടർമാരെ പറ്റിക്കാൻ CPMഉം കോൺഗ്രസും മത്സരിക്കുന്നു. പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. പലവട്ടം കൈവിട്ടുപോയ വിജയത്തിലേക്ക് മടുപ്പില്ലാതെ കുതിച്ചെത്തുന്ന BJPയോട് ഇക്കുറി ജനങ്ങൾ കരുണ കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ്. വെറുതെ വാഗ്ദാനങ്ങൾ നൽകുക, അതും ഇതും പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുക, അതിലൂടെ രാഷ്ട്രീയ വിജയം നേടുക, ഇടതുവലത് മുന്നണികളുടെ പതിവ് കുതന്ത്രങ്ങൾ മടുപ്പാണുണ്ടാക്കുന്നത്. ഇതെല്ലാം മാറ്റേണ്ട കാലമായി. കേരളകൗമുദിയുമായി രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന്. പ്രചരണം തീരാറാകുമ്പോൾ സ്ഥിതി എങ്ങനെ? ഇതുവരെയുള്ള പ്രചാരണം ആത്മവിശ്വാസം നൽകി. അവസാനഘട്ടം എത്തുമ്പോൾ അതുകൂടിയെന്ന് പറയാം. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു, അതാണ് കാഴ്ച. രാജ്യം മുഴുവൻ വികസിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലും തൊഴിലിലും വൻ മാറ്റങ്ങൾ. എക്കാലവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് കേരളത്തെ ഒറ്റപ്പെടുത്തി തുരുത്താക്കി നിർത്താനാകുമോ? രാജ്യത്തിന് ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ കേരളത്തിനെക്കാലവും നിഷേധിക്കുന്നത് ശരിയാണോ? ഇക്കുറിയും ഇടതുവലത് മുന്നണികൾ അതിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ വഴിപ്പെടുമെന്ന് തോന്നുന്നില്ല. വിജയം തട്ടിത്തെറിപ്പിക്കുന്നത് ക്രോസ് വോട്ടിംഗ് ആണെന്നാണ് തിരുവനന്തപുരത്തെ ചരിത്രം. ആശങ്കയുണ്ടോ? ദേശീയതലത്തിൽ CPMഉം കോൺഗ്രസും ഒരേ മുന്നണിയുടെ ഭാഗം. ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ പരസ്പരം മത്സരിക്കുന്നു. പരസ്പരമുള്ള അന്തർധാരയും സജീവം. ലോക്സഭയിലേക്ക് കോൺഗ്രസിനെയും അസംബ്ലിയിലേക്ക് CPMനെയും പിന്തുണയ്ക്കാൻ അവർക്കിടയിൽ ധാരണയുണ്ട്. അതിനെ ജനപിന്തുണ കൊണ്ടേ മറികടക്കാനാവൂ. ജനവിശ്വാസവും കൂടുതൽ വോട്ടും നേടി വിജയിക്കാനാണ് ശ്രമിക്കുന്നത്. വിജയത്തിനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? 10-20 കൊല്ലമായി നിലനിൽക്കുന്ന ക്രോസ് വോട്ടിംഗ്, വോട്ടിങ്ങിലെ കൃത്രിമം, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കൽ, ഇതൊക്കെയാണ് വെല്ലുവിളി. ഇതുവരെ 60,000 വ്യാജ വോട്ടുകൾ കണ്ടെത്തി. കൂടാതെ അക്രമം കാട്ടിയും വോട്ടിംഗ് ശതമാനം കുറയ്ക്കാനുള്ള നീക്കവുമുണ്ട്. വ്യക്തിപരമായ ആക്രമണങ്ങൾ എങ്ങനെ ബാധിക്കും? വികസനം സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി ആക്രമിച്ച് ശ്രദ്ധ തിരിക്കാനുള്ള ഹീനശ്രമം, അത് കോൺഗ്രസിന് എന്നുമുണ്ട്. പൊതുജീവിതത്തിൽ സംശുദ്ധി സൂക്ഷിച്ചു പോരുന്നുണ്ട്. കഴിഞ്ഞ 18 വർഷങ്ങളായി അങ്ങനെയാണ്. ബിസിനസ്സും ചെയ്യുന്നുണ്ട്. കാശ് കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിച്ചുവെന്നാണ് ശശി തരൂരിൻ്റെ ആരോപണം. ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് കൊടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെന്നാണ് മറുപടി. അതങ്ങനെ വിടില്ല. ഇന്നലെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. സ്വത്ത് വിവരം മുഴുവൻ കൊടുത്തില്ലെന്നാണ് മറ്റൊരാരോപണം. ഇലക്ഷൻ കമ്മീഷനിൽ സത്യവാങ്മൂലം തെറ്റായി നൽകാൻ മാത്രം വിഡ്ഢിയാണോ ഞാൻ? വിഴിഞ്ഞം വികസനവും സംഘർഷവും ഇടപെടുമോ? വിഴിഞ്ഞം വികസനത്തിൻ്റെ വാതിലാണ്. പക്ഷേ ജനങ്ങളെ വേദനിപ്പിച്ചാകരുത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം വാഗ്ദാനങ്ങളല്ല. ജയിച്ചാൽ തീരദേശത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കും. മുൻപ് ജയിച്ചു പോയ മാനിൻ പറഞ്ഞ് വിഴിഞ്ഞം പ്രശ്നം 3 തവണ പാർലമെന്റിൽ ഉന്നയിച്ചു എന്നാണ്. അതോടെ തീർന്ന ഉത്തരവാദിത്തം. പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കണ്ടേ? സംസ്ഥാനം ചെയ്യുന്നില്ലെന്ന് കോൺഗ്രസും കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് സംസ്ഥാനവും പറഞ്ഞതുകൊണ്ട് കാര്യം തീരുമോ? NDA സങ്കല്പ പത്രത്തിലും കേരളത്തിലെ മുന്നണി പ്രകടന പത്രികയും തിരുവനന്തപുരത്തെ വിഷൻ ഡോക്യുമെന്റിലും ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതെല്ലാം ഞാൻ ജയിച്ചാൽ പൂർണ്ണമായും ചെയ്യുമെന്നാണ് ഉറപ്പ്. സംസ്ഥാനം സഹകരിച്ചാലും ഇല്ലെങ്കിലും ചെയ്തിരിക്കും. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കില്ലേ? അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ വിജയമല്ല തേടുന്നത്. സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പും കേന്ദ്ര സർക്കാരിനോടുള്ള മതിപ്പും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാകാം. എന്നാൽ വികസിത തിരുവനന്തപുരം എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതാർക്കുമെതിരല്ല. മോദിയോട് മതിപ്പ് കൂടുതലുണ്ടാകും. കാരണം വികസനം നടപ്പിലാക്കി കാണിച്ച ഭരണാധികാരിയാണ്. നല്ലപോലെ ജീവിക്കണമെന്നും കുട്ടികളൊക്കെ നന്നായി പഠിച്ചാൽ ജോലി കിട്ടാൻ അവസരമുണ്ടാകണമെന്നും ആരാണ് ആഗ്രഹിക്കാത്തത്?